ഇന്ന് ഓസ്ട്രേലിയയിൽ ഉള്ള മലയാളികളിൽ പലരും തന്നെ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സിഡ്നിയിലുള്ള ഒരു മലയാളി ആണ് നമുക്ക് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. പോയ ഒരു വർഷത്തിലെ അനുഭവങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നു. സിഡ്നി മലയാളിയായ ബബിൻ മാത്യൂസ് നമുക്കൊപ്പം ചേരുന്നു. കേരളത്തിൽ റാന്നി സ്വദേശിനിയാണ് ബബിൻ മാത്യു. അതിലേക്ക് നമസ്കാരം ബബിൻ, സുസൻ, മാത്യു. എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു ഡാലസ്, താങ്ക് യു.
ബബിൻ, ഒരു വർഷം മുൻപാണ് ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്ക് പോയത്. ഒരു വർഷം മുഴുവനും കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ബബിന് ഉണ്ടായിരുന്നത്. 2021 കടക്കുമ്പോൾ പോയ വർഷത്തെ ആ ഒരു ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് എന്താണ്, എന്താണ് എടുത്തു പറയാവുന്ന കാര്യമെന്ന് പങ്കുവയ്ക്കാമോ?
ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ജാനുവരിയിൽ ഞാൻ ഇവിടെ വന്നതാണ്, അതായത് നാട്ടിൽ വന്നതാണ്. നാട്ടിൽ 1 ഇയറായിട്ട് ക്രിസ്മസ്, ഈസ്റ്റർ, ഓണം, വിഷു എല്ലാം ഇവിടെ തന്നെയായിരുന്നു. പേരൻസിൻ്റെ കൂടാണ്, ഹസ്ബൻഡ് സിഡ്നിയിലാണ്, എൻ്റെ ഇൻലോസും എല്ലാവരും അവിടെ ആണ്. സോ ഹീസ് ദെയർ, പക്ഷേ ഐ എം ഹിയർ. ഓർമ്മകൾ പറയുമ്പോൾ മൊത്തം കോവിഡാണ് നമ്മുടെ ഈ വർഷത്തെ ഓർമ്മയെന്ന് പറയാൻ, അതല്ലാതെ വേറെ ഒരു മെയിനായിട്ടില്ല. ഇന്ത്യയിലാണെങ്കിലും ഭയങ്കര ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ഫുൾ ലോക്ക്ഡൗൺ, ഒരു 3-4 മന്ത്സ് വീട്ടിൽ തന്നെ എങ്ങും പോകാതെ ലോക്ക്ഡൗൺ ഒക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ എ ഗുഡ് എക്സ്പീരിയൻസ് ഓൾസോ. ഒത്തിരി പഠിക്കാൻ പറ്റി, വീട്ടിലിരുന്ന് പേരൻസിനോട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഒരു ഇയർ 10 കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഇത്രയും ഒരു വർഷമൊന്നും ഞാൻ ഒരിക്കലും അവരോട് നിൽക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പ്ലസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ കൂടെ മൊത്തം സ്ട്രെസ്സും, തിരിച്ചെന്ന് പോകാൻ പറ്റും, എന്ന് എൻ്റെ ഫാമിലിയുടെ അടുത്ത് നിർത്താൻ പറ്റും.
കോവിഡിന്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഒട്ടുമിക്കവർക്കും തന്നെയുള്ളത്. അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവിടാനൊരു അവസരമായി ചിലർക്കെങ്കിലും മാറുന്നുണ്ട്. എങ്ങനെയാണ് ബബിന്റെ കാര്യം, എങ്ങനെയാണ്?
തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് തന്നെ, ബിക്കോസ് അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ്. ഈ ഒരു വർഷത്തെ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് എന്തുവാന്ന് ആരെല്ലാം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ പേരൻസിനോട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ടൈമാണ്. ഞാൻ വരാനുള്ള റീസൺ പോലും, എൻ്റെ ഡാഡിക്ക് ഒരു കാറ്ററാക്ട് ഓപ്പറേഷൻ വേണമായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ണ് വയ്യ, അപ്പോൾ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തു, രണ്ട് കണ്ണിൻ്റെയും ചെയ്തു. അപ്പോൾ അതിനൊരു 4-4 almost 2 months എടുക്കുക, രണ്ട് കണ്ണും കൂടെ ചെയ്ത് തീരാൻ. അവിടാണ് ഞാൻ ആക്ച്വലി സ്റ്റക്കായി പോയത്, ബിക്കോസ് ഐ വാസ് ഹെൽപ്പിംഗ് ഡാഡി. അത് കഴിഞ്ഞപ്പം ഇവിടുത്തെ ലോക്ക്ഡൗൺ ആയി, പിന്നെ അവിടുത്തെ ലോക്ക്ഡൗൺ ആയി, അങ്ങനെ സ്റ്റക്കായി. ബട്ട് ഒരു 1 whole year ഇങ്ങനെ പേരൻസിനൂടെ ഇവരുടെ ഒരു ഈ ഒരു ഏജ് ടൈമിൽ ഇവിടെ നിൽക്കാനും, അതുമല്ല ഇപ്പം ഇന്ത്യയിലൂടെ ഒത്തിരി അതുണ്ടല്ലോ, ഒരു 65 ഒക്കെ കഴിഞ്ഞ ഒരു വെളി പോലെ കടകളിൽ പോലെ എന്നൊക്കെ ഇടയ്ക്ക് ഭയങ്കര റൂൾസ് ആയിരുന്നു. അപ്പം അന്നേരത്ത് ഞാൻ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്ലസ് ആയിരുന്നു. അപ്പം എനിക്ക് പോയി അവരെ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഒരു ഒരു അനുഗ്രഹം പോലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി, ഞാൻ പറയില്ല, അത് ദി ഓൺലി ബ്ലെസ്സിങ് ഓഫ് ലാസ്റ്റ് ഇയർ ഇസ് ഐ കുഡ് സ്പെൻഡ് ടൈം വിത്ത് മൈ പേരൻസ്. അത് പല ഫ്രണ്ട്സ് അവിടെ നിന്ന് പറയുന്നത് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് പേരൻസ് ഇവിടെ വയ്യ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു, എടുത്തപ്പോൾ ആർക്കും വരാൻ പറ്റാതെ എക്സംഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കിട്ടാതെ പോയ ഒത്തിരിയും പേരുണ്ട്. അപ്പം അവരുടെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടവും തോന്നും, പക്ഷേ നമുക്ക് അവരെ ആരെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, കോവിഡ് ടൈംസ് ആണ്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ എങ്ങും പോകാൻ പറ്റില്ല. സോ ബീങ് വിത്ത് പേരൻസ് ഹാസ് ഡെഫിനറ്റ്ലി ഒരു ബിഗ് ബ്ലെസ്സിങ്.
ബബിന്, സിഡ്നിയിലുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്, അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? എങ്ങനെയാണ് പോയ ഒരു വർഷത്തെ ഒരു വേർപാട് എത്രമാത്രം ബാധിച്ചിരിക്കുന്നു, അതേക്കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാമോ?
ഹസ്ബൻഡുണ്ട്, എൻ്റെ ഇൻലോസും അവിടെ തന്നെയുണ്ട്, ബ്രദറിൻലോയുണ്ട്, ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ പോയി, കാരണം ഈ ലോക്ക്ഡൗണും പല പ്രശ്നങ്ങളാണ്. പപ്പ മമ്മിയും അവരും ഇച്ചിരി ഏജ്ഡ് ആണ്. അപ്പം ഹീസ് ഓൾസോ സ്റ്റേയിങ് ദേർ. അപ്പം ഞങ്ങളുടെ വീട് ആക്ച്വലി ഞങ്ങൾ റെൻറ്റിലാണ്, അതൊന്ന് ലോക്കപ്പ് ചെയ്തിട്ട് പുള്ളി അവിടെ ആയിരുന്നു. അപ്പം ഞാൻ ഇന്ന് വരും നാളെ വരും എന്ന് ആദ്യം പ്രതീക്ഷിച്ചു, പിന്നെ മനസ്സിലായി ഇത് ഇപ്പോഴെങ്കിലും വരുന്ന പരിവും കാണുന്നില്ല. സോ ദെൻ ഹീസ് ബീൻ സ്റ്റേയിങ് ദേർ വിത്ത് ദെം. അപ്പം ഞങ്ങൾ തമ്മിലാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ ബർത്ത്ഡേസ് ആണെങ്കിലും ആനിവേഴ്സറീസ് ആണെങ്കിലും അവരുടെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒന്നിനും ഞങ്ങൾക്കൊന്നും ഇനോ അങ്ങ് ഇങ്ങ് ഇരുന്നിട്ട് സൂം കോൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ വിളിക്കുക ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. ഇനീഷ്യൽ ഡേയ്സ് ഞങ്ങളടുത്തോ അതൊരു ഫണ്ണായിട്ട് കണ്ടു, ഓക്കെ സാരമില്ല, രണ്ടുപേർക്കും എല്ലാവർക്കും അവരൊരു ഇൻഡിപെൻഡൻസ് കിട്ടിയത്. പക്ഷെ ഇപ്പം അത് ഇച്ചിരി കുറച്ചൊരു സ്ട്രെസ്ഫുള്ളായി. അതും ഞങ്ങളൊരു റെൻറ്റൽ പ്രോപ്പർട്ടിയിൽ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അവർ ഞങ്ങൾക്കൊരു നോട്ടീസ് തന്നു ദാറ്റ് വി ഹാവ് ടു വെക്കേറ്റ് ദ ഹൗസ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പം വൈഫോട് വരാതെ എനിക്ക് പെട്ടെന്ന് പറ്റത്തില്ല, അതുമല്ല തന്നെ പറ്റത്തില്ല, ഏജ്ഡ് പേരൻസ് ആണ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അവർ ഞങ്ങളെ ത്രെട്ടൻ ചെയ്തില്ല, നിങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ലീസ്, ഞങ്ങളുടെ ലീസ് തീർന്നിട്ടും ഇല്ലായിരുന്നു. സ്റ്റിൽ ദേ വർ യുനോ ഗിവിങ് എസ് ലൈക്ക് എ ത്രെട്ട്. ഞങ്ങൾ പിന്നെ ലീഗലി അത് പോകേണ്ടി വന്നു. വി ഹാഡ് ടു ആക്ച്വലി കോൺടാക്ട് എ ലോയർ, എന്നിട്ട് അവിടെ നിന്ന് ഒരു നോട്ടീസ് അയപ്പിക്കേണ്ടി വന്നു. ആൻഡ് ദെൻ ഓൺലി അവർ ഇച്ചിരി ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് ഓക്കെ എന്നാൽ നിങ്ങൾ ടൈം എടുത്തു. അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ അതായത് ഓണേഴ്സ് വോണ്ടിറ്റ് ടു മൂവ് ബാക്ക് ഇൻ ടു ദ ഫ്ലാറ്റ്. ഞങ്ങൾ താമസിക്കുന്നിടത്ത്. ഞങ്ങൾ പറഞ്ഞു വി ആർ സ്റ്റക്ക്, ഞാൻ വൈഫ് അവിടാണ്, ഞാൻ ഇവിടുന്ന് വിളിച്ച് പല പ്രാവശ്യം അവരോട് വിളിച്ചു, ആ ഒരു റീസണൊക്കെ വെച്ചിട്ടാണ് ഹൈ കമ്മീഷനിലൊക്കെ മെയിലൊക്കെ അയച്ചു നോക്കിയു, വി ഹാവ് ടു മൂവ് ഇങ്ങനെ. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എ പ്രയോറിറ്റി ഫോർ ദം. ഒരു വീട്ടിൽ നിന്ന് അവരിങ്ങനെ ഇറങ്ങാനായിട്ട് പറയുന്ന എടുക്കുന്നവരും ഹൈ കമ്മീഷൻ അതൊരു പ്രയോറിറ്റി അല്ല അവിടെ. ലൈക്ക് അതിനെക്കാട്ടി എമർജൻസി കേസസ് ഉണ്ട്. അപ്പോൾ സോ അതൊരു അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രെസ്സിൽ കൂടെ ഞങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും സോർട്ട് ആയിട്ടില്ല. ദേവ് ജസ്റ്റ് ഗിവൻ എസ് എ ബിറ്റ് ഓഫ് എക്സ്ട്രാ ടൈം.
ഓക്കെ, അപ്പോൾ താമസ സ്ഥലത്ത് നിന്ന് പുറത്തു പോകാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിയുവാനുള്ള സമ്മർദ്ദം കൂടുന്ന കാര്യമാണ് ബബിൻ പറയുന്നത്. ഇനി തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ എത്രമാത്രം നടക്കുന്നുണ്ട് അവിടെ നിന്ന്?
തിരിച്ചു വരാനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇനി ഒരു ജൂൺ വരെയും നമ്മൾ ഒത്തിരി ഫുൾ ഓൺ ട്രയൽ, കാരണം ഇവിടെ എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നു, നമുക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു അന്നേരത്തെ. അത് കഴിഞ്ഞപ്പം തൊട്ട് ഐ തിങ്ക് ഒരു വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത്, ഇനീഷ്യലി ഇച്ചിരി ചെന്നൈയിൽ നിന്നുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് കിട്ടിയതേ ഇല്ല. പിന്നെ ഡൽഹിയിൽ നിന്നുണ്ടെന്ന് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഏജൻസിനെ ഡയറക്ട്ലി നമ്മൾ ഹൈ കമ്മീഷനിലൊക്കെ വിളിച്ച് ട്രൈ ചെയ്യുമ്പം ഒരു രക്ഷയില്ല, വി കാൺ ഗെറ്റ് ഇറ്റ് അറ്റ് ഓൾ. 20 സീറ്റ്സ് ലൈക്ക് ഐ സെഡ്, എവറി ഫ്ലൈറ്റ് 20 സീറ്റ്സ് അല്ലെങ്കിൽ 30 സീറ്റ്സ് ആണ് ആകെയുള്ളത്. അതും റേറ്റ്സ് ആണെങ്കിൽ 3-5 lakhs വരെയൊക്കെയാണ് അവരങ്ങ് ഹൈക്കപ്പ് ചെയ്യുക. പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഏജൻസിനെ കോൺടാക്ട് ചെയ്യും. നമ്മൾ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്ന റേറ്റ്സ് ആണ് തരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് പേര് ഇവരെല്ലാം കൂടെ ഗ്രൂപ്പ്സൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, ഓസ്ട്രേലിയൻ സ്റ്റക്ക് ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സ്റ്റക്ക് ഇൻ ഇന്ത്യ, അങ്ങനെ പല പല സപ്പോർട്ട് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്തോടാണ് നമ്മൾ അങ്ങോട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏജൻസ് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ഉണ്ട്, അല്ലാതെ അത് എന്താ പറയുന്നത് നമ്മളെ ബാഡ്ലി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയവരും ഉണ്ട്. സോ ദേർ ഇസ് ബോത്ത് ഇസ് ദർ. ഹൈക്കമ്മീഷൻ്റെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ ട്രൈ ചെയ്യുക, ഫ്ലൈറ്റ് ഓപ്പൺ ആയി നമുക്ക് ചിലപ്പോൾ മിഡ് നൈറ്റിലായിരിക്കും മെസ്സേജ് വരുന്നത്, മിഡ് നൈറ്റ് ട്രൈ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ദ ഫ്ലൈറ്റ് ഇസ് സോൾഡ് ഔട്ട്. സോ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പം ഞങ്ങൾ അറിയുന്നത് പലരും അത് ബൾക്കായിട്ട് വാങ്ങിക്കുന്നു, പിന്നെ ഡബിൾ റേറ്റിലൊക്കെ വിൽക്കുന്നു. നമ്മൾ സൗത്ത് ഇന്ത്യയിലാണ്, സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഡൽഹി ഫ്ലൈറ്റ് എടുത്ത് ചെല്ലണം, അവിടെ ചെന്ന് അവിടെ ഒരു ദിവസം താമസിച്ച് നെക്സ്റ്റ് എങ്ങനെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് നോക്കിയാലും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഡേ ഡൽഹി സ്റ്റേ ചെയ്യണം. അങ്ങനെ പോയ പലരും ഉണ്ട് ഹൂ ഗോട്ട് ഫ്ലൈറ്റ്സ് ക്യാൻസലായിപ്പോയി. അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ നമ്മൾ ഡൽഹി പിന്നെ സ്റ്റക്കാണ്. ഇതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിലാണ്, ഡൽഹി പോയിട്ട് ഹോട്ടലിൽ അവിടെ സ്റ്റക്കാണ്. അവിടെ അന്നേരത്ത് ഭയങ്കരമായിട്ട് കോവിഡ് ഹൈ ആയിരുന്ന ടൈമായിരുന്നു, ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോഴാണ് കേരളത്തിൽ കുറച്ചുകൂടി ഹൈ ആയത്, അന്ന് കോവിഡ് ഇസ് വെരി ഹൈ ഇൻ ഡൽഹി. അപ്പോൾ നമ്മളിവിടുന്ന് കോവിഡ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്യണം, പിന്നെ അവിടെ സ്റ്റക്കാണ്, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് വരെ ഫ്ലൈറ്റ്സ് ക്യാൻസലായ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, യുനോ അത് നമ്മൾ ആ സ്ട്രെസ്സും ടോർച്ചറും ഇറ്റ്സ് വെരി ഹൈ. ആൻഡ് ദ വേഴ്സ്റ്റ് തിങ് ബീങ് നമ്മുടെ റീഫണ്ട്സ് പോലും അവർ തരുന്നില്ലായിരുന്നു. പലരും ഉണ്ട് 2-3 പ്രാവശ്യം ടിക്കറ്റ്സ് എടുത്തിട്ട് റീഫണ്ട്സ് എയറിൻ്റെ എന്ന് കിട്ടാത്തവർ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും.
ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ബബിൻ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് എത്താൻ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നത്? ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ഇത് സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ?
ഉണ്ട്, ഞാൻ പറഞ്ഞ ഞാൻ ആക്ച്വലി ഡിസംബറിൽ ട്രൈ ചെയ്തപ്പം ഒരു 4-5 lakhs ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് ഒന്നും. നേരത്തെ ക്രിസ്മസ് എങ്കിലും തിരിച്ചു പോയി അവരോട് സെലിബ്രേറ്റ് ചെയ്യാം, 5 lakhs ഒരു രക്ഷയില്ല. ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. പിന്നെ അവിടെ വന്നിട്ട് $3,000 അടുത്ത് ക്വാറന്റീൻ ഫീസും ഉണ്ട്, അപ്പം അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി സെഡ് ഓക്കെ എന്നാൽ ഈ മാസം ട്രൈ ചെയ്യാം. അപ്പോഴാണ് ഈ സെക്കൻഡ് വേവ് വന്ന് പല റൂട്ട്സ് ക്യാൻസലായി, ബിക്കോസ് ചിലരുണ്ട് സാൻ ഫ്രാൻസിസ്കോ വഴി ഫ്ലൈ ചെയ്തവരുണ്ട്, ലണ്ടൻ വഴി ഫ്ലൈ ചെയ്തവരുണ്ട്. അപ്പം സെക്കൻഡ് വേവ് വന്നപ്പം കുറേ ഫ്ലൈറ്റ്സ് പിന്നെയും ക്യാൻസലായി. സോ ഹോപ്പ്ഫുള്ളി ഒരു ജാനുവരി എൻഡ് അറ്റ്ലീസ്റ്റ് ഒരു ഫെബ്രുവരിയിലേക്കെങ്കിലും തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ഒത്തിരി പേരും പോയിട്ടുണ്ട്, അപ്പോൾ അവർ പല റൂട്ട്സ് നമുക്കിങ്ങനെ അയച്ചു തരും, നിങ്ങൾ ഈ റൂട്ട് ട്രൈ ചെയ്യാം, ഞങ്ങൾ അത് കയറി ഇത് കയറി, യുനോ പീപ്പിൾ ഷെയർ വിത്ത് ഈച്ച് അതർ. അങ്ങനെ ഒരു ഒത്തിരി നല്ല കുറേ സപ്പോർട്ട് ഗ്രൂപ്പ്സ് നമ്മുടെ മലയാളീസ് തമ്മിൽ തന്നെ ഉണ്ട്, മലയാളീസും ഇന്ത്യൻസും ഒക്കെ ഒത്തിരി സപ്പോർട്ട് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ. അങ്ങനൊരു അതും ഒരു പോസിറ്റീവാണ് ഇതിനകത്ത് വന്നേക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്നതിനായി അല്ലെങ്കിൽ ഒരു ഒറ്റക്കെട്ടായി ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യവും ഒരു പോസിറ്റീവായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒത്തിരി സഹകരിക്കുന്നുണ്ട്, ഒത്തിരി നമ്പറില്ല. ഇതെല്ലാം സ്ട്രേഞ്ചേഴ്സാണ്, ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ആരെയും കണ്ടിട്ട് പോലും ഇല്ല. 500-600 പീപ്പിളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ വി ഡോണ്ട് നോ എനിബഡി, ബട്ട് എവരിബഡി ഈസ് ഹെൽപ്പിംഗ് ദി അതർ പേഴ്സൺ. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായി, നിങ്ങൾ അവരെ വിളിച്ച് ട്രൈ ചെയ്യ്, ഞങ്ങൾ അവിടെ നിന്ന് കേട്ടു ഇവിടുന്ന് കേട്ടു ട്രൈ ചെയ്യണേ, പൈസ പോയെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആകണം. സോ എവരി വൺ ടിപ്സ് വരും. ഇപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മെസ്സേജസ് ഫുള്ളാക്കണം. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർ നമുക്ക് വേണ്ടി നോക്കുകയാണ്, ഈ ടൈം ഡിഫറൻസ് വരുന്നതുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് അവർ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവരും ചെക്ക് ചെയ്തിട്ടോ, ഇന്ന് ഇത്രയും അപ്ഡേറ്റ്സ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു നോക്കുക. സോ ഒരു നല്ലൊരു സപ്പോർട്ട് ടീമാണ്, ഓസീസ് ഇൻ കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഇറ്റ്സ് നല്ലൊരു സപ്പോർട്ട് ടീം ഉണ്ട്, ദാറ്റ് ഇസ് ഗുഡ്.
വളരെയധികം നന്ദി ബബിൻ പോയ വർഷത്തെ ഒരു വർഷത്തെ അവിടുത്തെ ഒരു അനുഭവങ്ങൾ SBS മലയാളത്തിനോട് പങ്കുവച്ചതിന്. മടങ്ങിയെത്താൻ വൈകാതെ കഴിയുമെന്നുള്ള ആശംസകളും നേരുന്നു. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ച സിഡ്നി സ്വദേശിനിയായ ബബിൻ മാത്യൂസ് ഒരു വർഷമായി കേരളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു വർഷത്തെ അനുഭവങ്ങളാണ് SBS മലയാളത്തിൻ്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.